ഇനി ഓസ്ട്രേലിയയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. ഓസ്ട്രേലിയൻ ഫെഡറൽ തെരഞ്ഞെടുപ്പ് ജൂലൈ 2 നടക്കാനുള്ള സാധ്യതകൾ കൂടി വരികയാണ്. ഓസ്ട്രേലിയൻ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്മീഷൻ വീണ്ടും രൂപീകരിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തെ എതിർക്കുമെന്ന് ഭൂരിഭാഗം സെനറ്റർമാരും വ്യക്തമാക്കിയതോടെയാണ് ഇത്. ഈ ബില്ല് വീണ്ടും പരാജയപ്പെടുകയാണെങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പിരിച്ചുവിടുന്ന ഡബിൾ ഡിസൊല്യൂഷൻ എന്ന ആയുധം പ്രയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമെന്നാണ് പ്രധാനമന്ത്രി മാൽക്കം ടേൺബുൾ പറയുന്നത്. പലർക്കും വ്യക്തമായി അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമായിരിക്കും എന്താണ് ഡബിൾ ഡിസൊല്യൂഷൻ എന്നത്. അതേക്കുറിച്ചാണ് വിശദമായി ഇന്ന് SBS മലയാളം നോക്കുന്നത്. ഓസ്ട്രേലിയ ഒരു ഫെഡറേഷൻ ആയ ശേഷമുള്ള 115 വർഷത്തെ ചരിത്രത്തിൽ ഡബിൾ ഡിസൊല്യൂഷൻ എന്ന രാഷ്ട്രീയ ആയുധം പ്രയോഗിച്ചിട്ടുള്ളത് വെറും 6 തവണ മാത്രമാണ്. അത്രയും അപൂർവമായി മാത്രം ഉയർന്നുവരുന്ന ഒരു വിഷയമാണ് ഇത്. പാർലമെന്റിൽ ഏതെങ്കിലും ഒരു ബിൽ പാസാക്കാൻ കഴിയാതെ വരുമ്പോൾ സർക്കാരിന് പ്രയോഗിക്കാൻ ഭരണഘടന നൽകിയിരിക്കുന്ന ശക്തമായ ഒരു ആയുധം. ഇത് എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്ന് പറയുന്നതിന് മുൻപ് ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ ഘടന കൂടി അല്പമൊന്ന് പറയാം. ഉപരിസഭയായ സെനറ്റും അധോസഭയായ ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും ഉൾപ്പെടുന്നതാണ് ഓസ്ട്രേലിയൻ പാർലമെന്റ്. 150 അംഗ ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ ഭൂരിപക്ഷമാണ് സർക്കാരിനെ തീരുമാനിക്കുക. സെനറ്റിൽ ആകെ 76 അംഗങ്ങളാണുള്ളത്. 6 സംസ്ഥാനങ്ങളിൽ നിന്ന് 12 പേർ വീതവും 2 ടെറിട്ടറികളിൽ നിന്ന് 2 സെനറ്റർമാർ വീതവും. MPമാരുടെ കാലാവധി 3 വർഷമാണെങ്കിൽ സെനറ്റർമാരുടേത് 6 വർഷമാണ്. 3 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഓരോ ഫെഡറൽ തെരഞ്ഞെടുപ്പിലും ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ 150 സീറ്റുകളും സെനറ്റിലെ 38 സീറ്റുകളും അഥവാ പകുതി സീറ്റുകളുമാണ് ജനവിധി തേടുക. ഡബിൾ ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ പക്ഷേ ഈ 76 സെനറ്റ് സീറ്റുകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് അഡലേഡിലെ പൊളിറ്റിക്കൽ പ്രൊഫസർ ക്ലെം മക്കിൻഡെയർ ചൂണ്ടിക്കാട്ടുന്നു.
At a double dissolution election, all 76 of those seats become vacant, and each state will elect 12 new senators to fill the state spots and the territories to each. Of the 12 state senators, 6 will be elected to serve 3-year terms, and 6 will be elected to serve 6-year terms. So that rotation of half the Senate going at each election is back in sync again.
Double dissolution leke poganamengil, adine karanamaguna oru bill sabhayil varanamennu bharanaghadana parayunnundu. 3 ഇടവേളയിൽ ഏതെങ്കിലും ഒരു ബിൽ സെനറ്റിൽ 2 പരാജയപ്പെടുകയാണെങ്കിൽ സർക്കാരിന് ഡബിൾ ഡിസൊല്യൂഷൻ ആവശ്യപ്പെടാം.
The constitution says if there's a disagreement between the House of Representatives and the Senate over a bill, then the government has the capacity to seek an early election to resolve that. So a bill must be passed in identical form by the lower house and blocked by the Senate twice, and there must be a 3-month gap between the first block and the second block. If that happens, the Prime Minister has what's called a trigger bill and can go to the Governor General and say the Senate is refusing to pass this bill which the lower house is supporting. I'm requesting a double dissolution election to clean out the whole of the lower house as well as the whole of the Senate and have a fresh election, after which if we are re-elected that bill could be re-put to the Parliament.
ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ഗവർണർ ജനറൽ പ്രധാനമന്ത്രിയുടെ ഈ ഉപദേശപ്രകാരം പാർലമെന്റിന്റെ ഇരുസഭകളും പിരിച്ചുവിടും. 1914 ഓസ്ട്രേലിയയിൽ ആദ്യമായി ഡബിൾ ഡിസൊല്യൂഷൻ കൊണ്ടുവന്നത്. പൊതുമേഖലാ യൂണിയൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ബില്ലിനെ തുടർന്നായിരുന്നു ലേബർ സർക്കാർ ഇതിലേക്ക് നീങ്ങിയത്. ഏറ്റവും അവസാനമുണ്ടായത് 1987, അതും ലേബർ സർക്കാർ തന്നെ. സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിനും 6 മുമ്പെങ്കിലും ഡബിൾ ഡിസൊല്യൂഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. ഈ സർക്കാരിന്റെ കാലാവധി November 11 അവസാനിക്കാനിരിക്കെ ഡബിൾ ഡിസൊല്യൂഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെങ്കിൽ May 11 മുൻപ് അത് നടപ്പാക്കേണ്ടി വരും. ഇത്തവണ ഡബിൾ ഡിസൊല്യൂഷൻ ഉണ്ടായാൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സെനറ്റിലേക്കുള്ള വോട്ടെടുപ്പ് രീതി മാറുന്നതിനാൽ ചെറു പാർട്ടികളിൽ മിക്കവർക്കും വീണ്ടും സെനറ്റിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമായിരിക്കും ഇത്തവണത്തെ ഡബിൾ ഡിസൊല്യൂഷൻ നീക്കങ്ങൾ.